ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾ പുണി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണം.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ
കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷങ്ങളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ എന്നെ കുസ്തുതി, കർത്താവേ എന്നെ കുസ്തുതി. കർത്താവേകളായ എന്റെ അടിയാരോട് കരുണയെന്ന് പ്രശസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരെയാണമേ. നിന്റെ രോഷം ശ്രോത്ര പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ അടക്കാരുടെയും ക്ഷമിച്ചത് പോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദേശിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിയോദർശനം ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല ശക്തിയും മഹത്വവും സ്നേഹം നിൽക്കുള്ളതാകുന്നു. അതുപോലെ പറയുമ്പോൾ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ മറ്റുള്ളവർ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഗുരുതരത്തിലുമായ നമ്മുടെ കർത്താവേ നിത്യോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പറയുമ്പോൾ തമ്പുരാന്റെ അമ്മേ, അവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയതാവി അനുഗ്രഹീത സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഭാവിയെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും നിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും ഞങ്ങളെന്ത് വിശ്വാസത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു തിരിച്ചറിഞ്ഞ് അതിവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. നിന്റെ കൃപയും അനുഗ്രഹങ്ങളും സദാ ഞങ്ങളോട് വർദ്ധിച്ചിരിക്കുകയാണ്. വിരിയാത്ത സ്നേഹമായി ഞങ്ങൾ വഴി നടത്തുകയാണെന്ന് പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കുകയാണെന്ന് നഗരസഭയെ കർത്താവേ സഭാപരമായും അസുദരാസന തലത്തിലും ഓരോ റീജിയണൽ തലത്തിലും യൂണിറ്റ് തലത്തിലും നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെടാണ്. ദൈവകരുണയിൽ ഞങ്ങളുടെ ബലഹീനങ്ങളായ നോയമ്പ് ഉപവാസങ്ങളെ കൈക്കൊള്ളുകയും അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സന്ധ്യ അനുഗ്രഹിക്കപ്പെട്ടത് തീരാണെന്ന് ഇതിനെ സംബന്ധിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ നല്ലവരത്തിൽ അനുഗ്രഹിക്കപ്പെടാണ്. കൂടി വരുവാനിടയാക്കിയതയോർമ്മയോടെ ശ്രദ്ധിക്കും. ഞങ്ങളുടെ രോഗങ്ങൾ, ആകുലതകൾ, ഭാരങ്ങൾ സകലതും ദിവസങ്ങളിൽ അർപ്പിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ ബലഹീനങ്ങളായിരിക്കുന്ന നോയമ്പുപവാസങ്ങളെ സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ ആത്മീയമായിരിക്കുന്ന വിശുദ്ധിക്കും പരിവർത്തനത്തിനും വളർച്ചയ്ക്കും മുഖാന്തരമായി തീരാണമെ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റോഹായിക്കും എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും നമുക്ക് കൂടി വരുവാൻ തക്കവണ്ണം ദൈവമുടയാക്കുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ നോയമ്പ് ഉപവാസങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നോയമ്പും ഉപവാസങ്ങളുമെല്ലാം ചില കാര്യങ്ങളിൽ നിന്ന് പുറകിലേക്ക് വലിഞ്ഞു നിൽക്കുന്നത് കൂടുതൽ ആയത്തിൽ മുൻപിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. നേരത്തെ ഞാൻ ഓർപ്പിച്ചിട്ടുള്ളത് പോലെ ഒരു ചെറിയ തോട് ചാടിക്കിടക്കുവാൻ തക്കവണ്ണം നമ്മള് ഒരു രണ്ടു മൂന്ന് സ്റ്റെപ്പ് പുറകോട്ട് വെക്കും. എന്നിട്ടാണ് ഈ തോടിന് കുറുകെ അപ്പുറം ചാടിക്കിടക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പോവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നോയമ്പ് ഉപവാസവും നമ്മൾ ഇതുവരെ വന്ന ഇടങ്ങളിൽ നിന്ന് രണ്ടു മൂന്നാല് സ്റ്റെപ്പ് പുറകോട്ട് വെക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അത് വീണ്ടും മുൻപിലേക്ക് ആയത്തിൽ പോകുന്നതിന് വേണ്ടിയാണ്. ഒരമ്പ് വില്ലിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ പുറകിലേക്ക് വലിച്ചു പിടിക്കുന്നത് പോലെ ഇത്രയും ദൂരം ആയത്തിൽ മുൻപിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. ആത്മീയ ജീവിതത്തിൽ നമുക്കത് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ദൈനംദിനമായിരിക്കുന്ന ആത്മീയ പോരാട്ടം നമുക്കുണ്ട്. തീർച്ചയായിട്ടും അതിൽ വിജയം പ്രാപിക്കേണ്ടതും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് അല്പമൊന്ന് മാറി നിൽക്കുകയാണ് ആത്മീയ പോരാട്ടം നമുക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ അന്തരാത്മാവിനുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളോടും, അത് വികാരങ്ങളും വിചാരങ്ങളും തെറ്റായ ചിന്തകളും തുടങ്ങി എനിക്ക് തോന്നുന്നു പൈശാചികന്റെ പോരാട്ടം മറ്റേതെങ്കിലും വ്യക്തികളിൽ അട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും ശത്രുക്കളായിട്ട് നമ്മൾ മറ്റു പല വ്യക്തികളെയും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ട് ഇല്ല എന്നുള്ള അവരെയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് സ്വയം നമ്മിലേക്ക് തന്നെ നോക്കുവാനും നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ഇച്ഛകൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ശത്രു തന്നെ, നമ്മുടെ ശത്രുവാണ് നമ്മുടെ ഇച്ഛകൾ. അതിനെ പോരാടി അതിൽ വിജയം പ്രാപിക്കുന്നതിനുമൊക്കെ ദൈവം ഈ ദിവസങ്ങളിൽ കൂടുതൽ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോയമ്പിന്റെ പാതി ദിവസങ്ങൾ കഴിഞ്ഞല്ല, നമ്മുടെ പാതി നോയമ്പ് കഴിഞ്ഞു. ബുധനാഴ്ചയായിരുന്നു പാതി നോയമ്പ് ഇന്നലെ. പിന്നെ ഞാനും ഇന്നലെയൊക്കെയായിട്ട് പല ദൈവാലയങ്ങളിലും വിശുദ്ധ ബലിയർപ്പണം ഉണ്ടായിരുന്നു. ദൈവാലയത്തിന്റെ നടുവിൽ ഗോൽഗോത്ത സ്ഥാപിച്ചു. ഇനി നമ്മുടെ നോട്ടം മുഴുവൻ കുരിശിലേക്ക്, രക്ഷാകരമായ രക്ഷണീയമായിരിക്കുന്ന കുരിശിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അതിന് പിതാക്കന്മാരെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നതും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതുമായ കാര്യം സംഖ്യാവസ്ഥ 21:9 മുതലുള്ള വാക്യങ്ങളിൽ അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചു എന്നതുപോലെ യോഹന്നാന്റെ സുവിശേഷം 3:14 വാക്യത്തിൽ യേശുമ്പുരാൻ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകും. യോഹന്നാൻ 12:32 സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 12 വേഴ്സ് നമ്പർ 32 പറയുന്നത്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുക. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്ന ഗൊൽഗോഥായുടെ മുകളിൽ മൂന്ന് കാര്യരമ്പാണികളിൽ കൽവരിക്കുരിശിൽ നമുക്ക് വേണ്ടി ഉയർത്തപ്പെടുന്ന അരുമനാഥനെ നോക്കി നമ്മുടെ ജീവിത തീർത്ഥാടനം ഇനി മുൻപിലേക്ക് നടക്കുന്നതിന് വേണ്ടിയാണ് ഗൊൽഗോഥ ദൈവാലയത്തിന്റെ നടുവിൽ നോർത്തോ എന്നാ പറയുക, നോർത്തോ അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി കുരിശിലേക്ക് നോക്കിയാണ് നമ്മുടെ പ്രയാണം. നമ്മുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് വിശുദ്ധ കുരിശിലൂടെയാണ് സാധിച്ചത്. 1 Corinthians 1:18 വാക്യം, 1 Corinthians 1:18 അതിൽ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. അപ്പോൾ ദൈവികമായിരിക്കുന്ന ശക്തിയും ബലവും പ്രദാനം ചെയ്യുന്ന കുരിശിലേക്ക് നോക്കുക. കുരിശ് വേണ്ട എന്ന് പറയുന്നവർ പോഷത്വമാണെന്ന് തിരുവചനം തന്നെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രശംസയാണ് കുരിശ്. ഗലാത്യർ 6:14 പറയുന്നു, എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. അത് വലിയ മഹത്വവും പ്രശംസയുമാണ് കർത്താവിന്റെ കുരിശ്. ആ കുരിശിൽ നമുക്ക് എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതന്നെ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് അതിനാല് രക്ഷയുണ്ടായി ഞങ്ങൾ. അപ്പൊ നമ്മുടെ ആത്മ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാ, നമ്മുടെ വിശ്വാസത്തിന്റെ അന്തമായിരിക്കുന്ന ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്ക്. എല്ലാം പ്രശംസയും ബഹുമാനവും ഒക്കെ നമ്മൾ കൊടുക്കുക. നമുക്ക് പ്രശംസിക്കാൻ ഇതിൽ പരം മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ശ്രീ ഭാവന്ദനവിന്റെ ക്രമമൊക്കെ നടത്തുന്നത്. അല്ലാതെ ഇതൊന്നും വിഗ്രഹാരാധനയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒന്നാമത്തെ വിഗ്രഹാരാധനയ്ക്ക് പ്രൊമോട്ട് ചെയ്ത് കർത്താവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഭൂമിയിലുള്ള സ്വർഗത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കി വന്നിക്കുകയും സേവിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ യഹോവേ അന്തയോ അതേ വായുകൊണ്ട് തന്നെ അത് ചില സ്വർപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം അതൊന്നുമല്ല കാര്യം, അതിനപ്പുറമായ ചില മീനിങ്ങുകൾ അതിനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ അർത്ഥമാണ് നമ്മൾ എടുക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു തടിക്കുരിശിൽ നിന്ന് ഏതാണ്ട് ശക്തി പുറപ്പെടുന്നു, അങ്ങനാണെങ്കിൽ ഈ മലങ്കര സഭയം മുഴുവൻ വെക്കുന്ന കുരിശിലേതിലെ ശക്തി, അങ്ങനെ അങ്ങനെയല്ലോ അതിന്റെ അർത്ഥം. അതെല്ലാം സിംബോളിക് റെപ്രസെന്റേഷൻ. ഓൾ ദീസ് സിംബൽസ് ലീഡിങ് എസ് ടു അൻ അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റി, അതിനുള്ള മാർഗങ്ങളായതെല്ലാം. അതുകൊണ്ട് അത് വിഗ്രഹാരാധനയൊന്നുമല്ല. കർത്താവിന്റെ രക്ഷണീയമായിരിക്കുന്ന കുരിശു മരണത്തെ ഓർക്കുന്നതിനുള്ള മാർഗമാണ് എന്നുള്ള ബോധ്യത്തിൽ കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്. സ്വർണ്ണത്തിൽ വന്നുള്ള ദിവസങ്ങളിൽ ദൈവം കൂടുതൽ എല്ലാവർക്കും ശക്തിയും ബലവും പ്രദാനം ചെയ്യട്ടെ. തുടർന്നുള്ള 25 ദിവസങ്ങളിലും അനുഗ്രഹീതമായി നമ്മുടെ ജീവിത പ്രയാണം നൊയമ്പ് ഉപവാസങ്ങളിലൂടെ പൂർത്തീകരിച്ച് പിശാചിനെ മേൽ വിജയം പ്രാപിക്കുവാൻ തക്കോളം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം കൂദാശകളെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അത് ജ്ഞാനബോധിനി എന്നുള്ള സ്വഭാവ വിശ്വാസോടന പുസ്തകത്തിൽ നിന്നാണ്. നമ്മളെ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത് വിശുദ്ധ മാമോദീസായും മൂറോനും എന്നുള്ള കാര്യത്തിലാണ്. വിശുദ്ധ മാമോദീസായിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് കൂദാഴ്ചകളെ പറ്റി ഒരു 10-13 കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 9 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ കണ്ടു. അതിൽ കണ്ട കാര്യങ്ങള് കൂദാഴ്ച എന്നാൽ കൂദാഴ്ചകളെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് പരമമായ കൂദാശകളുടെ എണ്ണം സാധിക്കുമോ, പ്രധാനപ്പെട്ട കൂദാശകൾ അത്ര ഏതൊക്കെയാണ്, ഒരു വിശ്വാസി സ്വീകരിക്കപ്പെടാൻ നിർബന്ധമായിരിക്കുന്ന കൂദാശകൾ ഏതെല്ലാം, ഓപ്ഷണലായിട്ടുള്ളതുണ്ടോ, ആവർത്തിക്കപ്പെടാത്ത കൂദാശകൾ, സാക്രമെന്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ കണ്ട രണ്ട് കാര്യങ്ങൾ, ഈസ് ദെയർ എനി സ്പെഷ്യൽ മീനിങ് ഫോർ ദ ഡിജിറ്റ് 7 എന്നുള്ള അക്കത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുള്ളത് കണ്ടു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് വാട്ട് ആർ ദ എയിം ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സാക്രമെന്റ്സ്, ഉള്ള ലക്ഷ്യവും പ്രാധാന്യവും ഉണ്ടോ. ബ്രിങ് യുവർ ലൈഫ് ഇൻ യൂണിറ്റി വിത്ത് ട്രിനിറ്റി, സ്ട്രെങ്തൻ അവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ടു ബ്രിങ് ദ ബിലീവേഴ്സ് പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ലൈഫ്, ടു ഫ്രീ അസ് ഫ്രം സിൻഫുൾ ഡെത്ത്, ഇക്കാര്യങ്ങളാണ്. ഇറ്റ് ഓൾസോ ഷവേഴ്സ് ദ ഗ്ലോറിഫൈയിങ് ഇറ്റേണൽ ലൈഫ് ടു അസ്, ഇറ്റേണൽ ലൈഫ് എന്നുള്ള കാര്യം കൂടി ഞാനോട് ചേർത്ത് കണ്ടു. അങ്ങനെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. വി ക്യാൻ ഓൾസോ അറ്റെയിൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ടു സാക്രമെന്റ്സ്, ഇറ്റ് ലീഡ്സ് അസ് ടു എൻ അൾട്ടിമേറ്റ് എയിം ഓഫ് മേക്കിംഗ് അവർ സെൽഫ് ഗോഡ്ലിനെസ്. തിയോസിസ് എന്നൊരു വാക്ക് വേഗമായിട്ട് നമ്മൾ പറഞ്ഞുപോയി. തിയോസിസ് എന്ന് പറയുന്നത് ദൈവീകരണം എന്നാണ് പറയുക, ദൈവീകരണം, അതായത് മനുഷ്യരായ നാം ദൈവത്തിങ്കിലേക്ക് ഉയരുക, ദൈവീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ കാര്യങ്ങളല്ല കേട്ടോ സൗദാശികമായ കർമ്മങ്ങൾ. ഞാന് മറ്റൊരു വൈദികനുമായിട്ട് സംസാരിച്ചപ്പം സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്, മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ജീവജാലങ്ങൾക്കും അതിനെ ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ നമ്മൾ നായ്ക്കളെ ചിലരെങ്കിലും കൂടുതൽ സ്നേഹിക്കുകയും തെറ്റായിട്ട് വളർത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ രോഗശമനത്തിന് വേണ്ടിയൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കും. പലപ്പോഴും മനസ്സ് സാധാരണ കുഞ്ഞുങ്ങൾക്കുള്ള സംശയമുള്ള ഒരു കാര്യമായിട്ട് എന്തുകൊണ്ട് തയോസിസ് എന്നുള്ള വേർഡ് പറഞ്ഞതുകൊണ്ട് ഇന്ന് ഈ സംഭവം ഞങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ട് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ. എന്തുകൊണ്ട് ഒരു നായക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്നാ കുഴപ്പം, തലയിൽ കേൾച്ച് പ്രാർത്ഥിച്ചാൽ എന്നാ കുഴപ്പം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും, അല്ലപ്പള്ളിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങളോ എല്ലാം എല്ലാം നായക്കുട്ടിക്ക് അതിന്റെ രോഗശമനത്തിന് വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നിങ്ങനെ ഒരു സാധാരണ സംശയവും ഒക്കെ മനുഷ്യരുടെ ഇടയിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറയുകയായിരുന്നു, മനുഷ്യന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ദൈവം ആത്മാവ് നൽകിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പം കണ്ടുകാരെയും എന്തും പറയാതെ ഇതെല്ലാം ഉണ്ടായതാ. അതിനതിൻ്റെതായ ജീവനുണ്ട്, ഒരു ചെടിക്ക് അതിന് ജീവനുണ്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ കാണുന്നത് മനുഷ്യനോട് തുല്യമായിട്ടല്ല. ബിക്കോസ് മാൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്, ആൻഡ് ഗോഡ് ബ്രസ് ഹിസ് ബ്രീത്ത് ഇൻ ടു ഹിസ് നോസ്ട്രിൽസ്, അങ്ങനെയാ മനുഷ്യന് ജീവൻ ഉണ്ടായതെന്ന് പറയുക. അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, അത് തിരിച്ചറിയാതെ നമ്മൾ ഈ നായക്കുട്ടി നമ്മൾ സ്നേഹിക്കുന്നത് ആ സ്നേഹമുള്ളതെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ തലേ കേൾച്ച് പ്രാർത്ഥിക്കാനും അതിന് വേറെ സൗദാശി കർമ്മങ്ങളോ അല്ലെ ദനഹാവുള്ള കൊടുക്കാനും ഒക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ മനസ്സിലൊക്കെ ഈ സ്നേഹം കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെ തെറ്റായി. സൗദാശി കർമ്മങ്ങളെല്ലാം മനുഷ്യന്റെ ആത്യന്തികമായിരിക്കുന്ന ദൈവിക നൽവരത്തിലേക്ക് അവനെ വിളിച്ചെടുപ്പിക്കുന്നതായ കാര്യങ്ങൾ, അത് മറ്റൊന്നിനും മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുക. നമുക്ക് ഒരു നായയോട് സ്നേഹം തോന്നുന്നതിനോ അതിനുവേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതിനോ എനിക്കറിയില്ല, അതിന്റെ ഒന്നും അതിർവരമ്പുകൾ തന്നെയാണ് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള കൗദാശി കർമ്മങ്ങൾ ആത്മാവില്ലാത്ത കാര്യങ്ങളായിട്ടല്ല, നായയ്ക്ക് ആത്മാവില്ല. കാരണം ആ ആത്മാവിനെ അല്ലെങ്കിൽ ദൈവം നൽകണമായിരുന്നു. അതായത് മനുഷ്യനിൽ ലഭിച്ചിരിക്കുന്ന ആത്മാവ് മറ്റൊന്നിനുമില്ല, ദാറ്റ് ഈസ് ദ യുണീക്നെസ് ഓഫ് മാൻ. Because we are reading in Psalms 8:4, എട്ടാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ വായിക്കുന്നത്, മർത്യനെ നീ ഓർക്കേണ്ടതിന് എൻ പരിശോധനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. നീ അവനെ ദൈവത്തെ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും
അണിയിച്ചിരിക്കുന്നു.
മനുഷ്യനാണ് ഈ തേജസ്സും ബഹുമാനവും. ആ തേജസ്സിലേക്കുള്ള തിരിച്ച് വരവിനും അത് റീഗെയിൻ ചെയ്യുന്നതിനും വേണ്ടിയാണ് പ്രൗഢാശികമായ കർമ്മങ്ങൾ. അതായത് പാപം ചെയ്തു പോയ മനുഷ്യൻ അതിൽ നിന്ന് അവനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് സാക്രമെന്റ്സ് എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ദൈവീകരണത്തിലേക്ക് നമ്മൾ വളരുകയ, മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവ് അവനെ സംസാരിക്കാൻ സാധിക്കുന്നു, അവൻ ദൈവീകമായി ചിന്തിക്കാനായിട്ട് സാധിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിത്യജീവന്റെ മഹത്വം നമ്മുടെ മേൽ വർഷിക്കപ്പെടുമ്പോൾ ഈ ദൈവരാജ്യം കൂതാശകളിലൂടെ നമുക്ക് പ്രാപ്യമാകുന്നുവെന്നും ദൈവീകരണം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നുവെന്നും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കും. അതാണ് അതുവരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. അല്പം ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നോട് ചേർത്ത്. ഇന്ന് നമ്മൾ കാണുന്ന പത്താമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവും കൂതാശകളും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളത്. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഹോളി സ്പിരിറ്റ് ആൻഡ് സാക്രമെന്റ്സ്. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് സാക്രമെന്റ്സ്? എവറിത്തിങ് ദാറ്റ് ഇസ് ടച്ച്ഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് വിൽ ചേഞ്ച്. യുനോ ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ചേഞ്ച് എവറിത്തിങ്. അത് ദൈവത്തിന്റെ ആത്മാവ് സകലതിനെയും മാറ്റം വരുത്തുവാനായിട്ട് കഴിവുള്ളതാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഹോളി, പരിശുദ്ധമായിട്ട് തീരുകയും ചെയ്യും, അത് ശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുന്ന വാട്ട് എവർ ഹോളി സ്പിരിറ്റ് ടച്ച് വിൽ മെയ്ഡ് ഹോളി, അത് വിശുദ്ധമായി തീരും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് ദാറ്റ് ആക്ട്സ് ക്ലീൻസ് ക്ലീൻസ് ആൻഡ് കംപ്ലീറ്റ്സ് ത്രൂ ഓൾ ദി സാക്രമെന്റ്സ്. പരിശുദ്ധാത്മാവാണ് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നതും പൂർണതയിലേക്ക് എത്തിച്ചു ചേർക്കുകയും ശുദ്ധീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നാം പറഞ്ഞിരിക്കണം. ഉദാഹരണമായിട്ട് ഫോർ എക്സാമ്പിൾ ഹോളി കുർബാന ആൻഡ് ഹൗ ജീസസ് ടേൺഡ് വാട്ടർ ഇൻ ടു വൈൻ, സെന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 1-11. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഈ ഒരു വിഷയം നമ്മളൊരു അല്പമായിട്ടൊന്ന് കാണാനായിട്ട് പോവുകയാണ്. ഇത്രയും കാര്യങ്ങളെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളെങ്കിലും രണ്ടു മൂന്ന് വാക്യങ്ങൾ കൂടി വായിക്കുമ്പോൾ അതിന്റെ വിശദാംശം നമുക്ക് മനസ്സിലാകും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം അധ്യായം രണ്ടാം വാക്യം ജനസിസ് ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 2.
ഭൂമി പാഴായി ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു.
ഏറ്റവും പ്രധാന പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ആദ്യ പരാമർശം ആദ്യത്തെ പുസ്തകം രണ്ടാം വാക്യത്തിൽ തന്നെയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ട് എന്ന മലയാളത്തിൽ
എഴുതിയിട്ടുണ്ട്.
പക്ഷെ ഇംഗ്ലീഷിൽ
എഴുതിയിരിക്കുന്നത്
നിങ്ങൾക്കറിയാം,
പൊരുന്നിരിക്കുകയാണ്.
അതുകൊണ്ട് ഈ പൊരുന്നിരിക്കാന്ന് പറഞ്ഞാൽ മുട്ടകളുടെ പൊരുന്നിരുന്ന് കഴിഞ്ഞാൽ കർമ്മം നടക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർമ്മം
പങ്കാളിയ,
അത് പ്രത്യേകമായിട്ട് നമ്മൾ
കാണണം.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിനും മാറ്റം ഉണ്ടാകും. മനോജ് അവിടെ ഉണ്ടോ? ഹലോ
ഹലോ,
ആരെങ്കിലും ഈ ലൗഡ് സ്പീക്കറിൽ ഇട്ട് ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്തേക്കണം,
മ്യൂട്ട് ചെയ്തേക്കണം
നിങ്ങളുടെ ഹാൻഡ്സെറ്റ്. മ്യൂട്ട് ചെയ്യണം എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഹാൻഡ്സെറ്റുകൾ മ്യൂട്ട് ചെയ്യണം പ്ലീസ്. അത് ക്ലിയർ ആയി. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ആത്മാവ് സ്പർശിക്കുന്ന സകലത്തിനും മാറ്റമുണ്ടാകും, ശുദ്ധീകരിക്കപ്പെടും, സർവകൂതാശകളും പ്രവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് സൃഷ്ടികർമ്മം തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്. ആ സൃഷ്ടികർമ്മം പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തം നമ്മൾ അവിടെ തന്നെ കാണുന്നുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷത്തില് 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാവും.
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നതിനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അത് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പുരുഷാരത്തിൽ പലരും
പരിശുദ്ധാത്മാവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ആവാസം, ഇത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു രഥഭാഗം കൂടിയാണ് ഇത്. ഇവിടെ പറയുന്നത് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. ഇൻ ജോൺ ചാപ്റ്റർ നമ്പർ 37 ഓൺവേർഡ്സ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അതായത് നദി വെള്ളമാ, വെള്ളം എന്തുവാ, വെള്ളം. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അപ്പോൾ ജലം എന്ന് പറയുന്ന ആത്മാവ്, ആദ്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ജലത്തിന്മീതെ പരിവർത്തിക്കുന്ന ആത്മാവ്. ഇവിടെ പറയുന്നു ജലമെന്ന് പറയുന്നത് തന്നെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ സൃഷ്ടികർമ്മം ആ തുടക്കത്തിൽ തന്നെ ഈ ജലം, അത് നമ്മൾ ധനഹായ്ക്കൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുത്ത് വെള്ളം ശുദ്ധീകരിക്കുന്ന കൂദാശയും പെന്തക്കോസ്തിയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, പെന്തക്കോസ്തി പെരുന്നാളിൽ എന്തുകൊണ്ടാണ് ഈ ഓർത്തഡോക്സുകാർ വെള്ളം ഇങ്ങനെ തളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ കൊണ്ടാണ് പെന്തക്കോസ്തി പെരുന്നാള് ജലം തളിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ ജലം, ഞാൻ പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞേക്കുന്ന ഇവിടെ തിരുവചനത്തിൽ വളരെ കൃത്യമായി. അതുകൊണ്ട് ഈ പ്രാവ് ഇറങ്ങി അഗ്നി ഇറങ്ങി, ഇത് രണ്ടും ആവർത്തിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ അതെങ്ങും കാണുന്നില്ല. അപ്പോസ്തല പ്രവർത്തനം ചെയ്ത് സംഭവിച്ചത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതൊന്നും, അത് എക്സെപ്ഷണൽ കേസസ്, അത് പിന്നീട് ആവർത്തിക്കപ്പെടുന്നില്ല. അതിൽ ഒരു പക്ഷേ നമ്മളോട് കളിയാക്കി ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ആദ്യം അഗ്നിയല്ലേ ഇറങ്ങിയത്, അപ്പോൾ അഗ്നിയല്ലേ തളിക്കേണ്ടത്? അല്ല, അഗ്നിയല്ല, കാരണം അത് എക്സെപ്ഷണൽ കേസസ്. അങ്ങനെയാണ് പ്രാവ് ഇറങ്ങിയത് കൊണ്ട് എല്ലാവരും പ്രാവിനെ പറപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണോ? അന്യഭാഷയാണല്ലോ അടയാളമായിട്ടിരിക്കുന്ന പലർക്കും. നമുക്കെന്താ അടയാളം? നമുക്കടയാളം ഇതാ, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഈ കാര്യമാണ്, പരിശുദ്ധാത്മാവിന്റെ അടയാളം ജലമാണ്. അത് താൻ തേജസ്കരിക്കപ്പെട്ടിരിക്കുക ഇല്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ജലം, യേശുക്രിസ്തു പറഞ്ഞ ഈ വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ തന്നെ ജലത്തിന്മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ട്, അങ്ങനെ പൊരുങ്ങി ആവസിച്ച ആ ജലത്തിലൂടെ സൃഷ്ടികർമ്മം നടത്തപ്പെടുന്നത് കൊണ്ട്, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഈ അടയാളമായിട്ട് നമ്മൾ എടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇനി 16-ാം അധ്യായം 7-ാം വാക്യം എന്ന് വായിച്ച യോഹന്നാന്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായം 7-ാം വാക്യം.
എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും.
പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപം നീതി ന്യായവിധി ബോധം, നമ്മൾ പാട്ട് പാടും പാവം നീതി ന്യായവിധി ബോധമേ ഇടാൻ. അത് ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഉള്ള ബോധം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഈ 14-ാം അധ്യായം 16-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചു.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു.
പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളെ ലഭിക്കുകയും നിങ്ങളോടുകൂടി വസിക്കുകയും ജിജിയുടെ ഫോൺ ലൗഡ് സ്പീക്കറിൽ നിന്ന് മാറ്റിയിട്ടാ മതി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കും, പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടെ വസിക്കും, ഈ പരിശുദ്ധാത്മാവിന് കൃപ നമുക്കുണ്ടാകും. അപ്പൊ ഈ പരിശുദ്ധാത്മാവാണ് കുദാശകളിലൂടെ നമ്മളിലേക്ക് ഇറങ്ങി ആവസിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് കുദാശകളെ പൂർത്തീകരിക്കുന്നത്. ഈ കുദാശകളെ പൂർത്തീകരിക്കുന്ന ആത്മാവിനെ സ്പർശിക്കുക, ശുദ്ധീകരിക്കപ്പെടുക, സർവകൂദാശകളിലും പ്രവർത്തിച്ചതിനെ വിശുദ്ധീകരിക്കുകയും പരിപൂർത്തിയാക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി ഒന്നും നമ്മൾ ചൊല്ലുന്ന കാര്യമുണ്ടല്ലോ. വിശുദ്ധ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് മൂന്നാമത്തെ കണ്ണിക തുടങ്ങുന്നത് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് ചോദിക്കപ്പെടുന്നവന്, നബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹ റൂഹ പരിശുദ്ധാത്മാവ്. അപ്പൊ സകലത്തെയും ജീവിക്കുന്ന കർത്താവ് ആര് എന്ന ചോദ്യം വന്നാൽ, ഞാൻ ചോദിക്കുമെന്നല്ല പറയുന്നത്, ചോദ്യം വന്നാൽ ഉത്തരവല്ല, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് എന്ന് ഇവിടെ മൂന്നാം കണ്ണിയിൽ പറയുന്നത് റെപ്രസെന്റിങ് പരിശുദ്ധാത്മാവ്, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, എല്ലാത്തിനെയും ജീവൻ നൽകുന്ന കർത്താവ് തന്നെയാണ്, കർത്താവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. കേട്ടോ, എന്നെ കേൾക്കുന്നവരെങ്കിലും അദ്ദേഹം അത് മനസ്സിലാക്കിയിരിക്കണം. സകലത്തെയും ജീവിക്കുന്ന കർത്താവ് എന്ന് പറയുന്നത് പിതാവാം ദൈവത്തെ ഉദ്ദേശിച്ചോ പുത്രനാം ദൈവത്തെ ഉദ്ദേശിച്ചോ അല്ല, പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ച സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. അപ്പൊ സകലത്തിനെയും പുതുതാക്കുന്ന, സകലത്തിനെയും മാറ്റുന്ന, സകലത്തെയും ജീവിപ്പിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, സർവകുദാശകളിലും പ്രവർത്തിച്ചതിനെ പൂർത്തീകരിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് വിശുദ്ധ കുർബാന അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. പരിശുദ്ധാത്മാവ് വന്ന് യേശു ക്രിസ്തു പറഞ്ഞു, ഈ അപ്പം എന്റെ ശരീരമാണെന്ന് പറഞ്ഞു, ഈ വീഞ്ഞ് എന്റെ രക്തമാണെന്ന് പറഞ്ഞു. അപ്പോൾ വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ഉദാഹരണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമ്മള് വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണത്തിൽ ചൊല്ലുന്ന കാര്യം എന്നാ, പരിശുദ്ധ റൂഹ ഇറങ്ങി ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരവുമാക്കി തീർക്കട്ടെ എന്ന് പറയുക. കാർമികൻ ചൊല്ലുന്നത് അങ്ങനെയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ച് ഈ അപ്പത്തെ കർത്താവിന്റെ ശരീരമാക്കി മാറ്റുക, വീഞ്ഞിനെ കർത്താവിന്റെ രക്തമാക്കി മാറ്റുക. ആര്? പരിശുദ്ധാത്മാവ്. അതവന സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, അവന ജലത്തിന്റെ അടയാളം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മൂറോനും പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അതിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് അത് മുദ്രയായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ആ സമയത്ത് കാണും. അപ്പോൾ പരിശുദ്ധാത്മാവും കുദാശകളും തമ്മിലുള്ള ബന്ധം ഇതാണ്. ആത്മാവ് സ്പർശിക്കുന്ന സകലത്തിന് മാറ്റമുണ്ടാകും. എവരിതിങ് ദാറ്റ് ഈസ് ടച്ച്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് വിൽ ചേഞ്ച്, ഈസ് മേഡ് ഹോളി, ആൻഡ് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് മേക്സ് ക്ലീൻസ് ആൻഡ് കംപ്ലീറ്റ്സ് ത്രൂ ഓൾ സാക്രമെന്റ്സ്. ഹോളി കുർബാന ആൻഡ് ഹൗ ജീസസ് ടേൺ വാട്ടർ ഇൻടു വൈൻ, എങ്ങനെയാണ് വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നത്, വെള്ളം വീഞ്ഞാക്കി എന്ന് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് ഒന്ന് ഓർത്തിരിക്കണം. കർത്താവ് പരിശുദ്ധ തുടങ്ങിയപ്പോൾ അവൻ വെള്ളത്തെ വീഞ്ഞാക്കി, പരിശുദ്ധ അവസാനിക്കുമ്പോൾ ഈ വീഞ്ഞിനെ എന്താക്കി മാറ്റി? രക്തമാക്കി മാറ്റി. കേട്ടോ, ഒരു തുടർച്ചയായ കാര്യമാണ്. പരിശുദ്ധ ആരംഭിക്കുമ്പോൾ മണവും നിറവും ഗുണവും ഒന്നും ഇല്ലാതിരുന്ന വെള്ളത്തെ വീഞ്ഞാക്കി രുചിദായകമാക്കി തീർത്തു. എന്നാൽ ആ വീഞ്ഞിനെ യേശുമ്പരാൻ നിത്യജീവന്റെ അനുഭവമായി രക്തമാക്കി മാറ്റി നമുക്ക് നൽകി. ഇതെല്ലാം ചെയ്യുന്ന കേട്ടോ, ഒരു പൂർത്തീകരണം. ഇതെല്ലാം പരിശുദ്ധാത്മാവാണ് ഇതിലൂടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പറയുക. ഓക്കെ, നമുക്ക് ആ ഭാഗം തൽക്കാലം അവിടെ നടത്താം. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹോളി സ്പിരിറ്റ് ആൻഡ് സാക്രമെന്റ്സ്. പരിശുദ്ധാത്മാവ് ഇതിനെല്ലാം ചേഞ്ച് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്, വിശുദ്ധീകരിക്കുന്നത്, പൂർത്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പതിനൊന്നാമത്തെ ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കൗദാശിക ജീവിതം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സാക്രമെന്റൽ ലൈഫ്. എന്താണ് സാക്രമെന്റൽ ലൈഫ്? ഇറ്റ് ഈസ് എ മിസ്റ്റിക്കൽ ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. വി ഒബ്ടെയിൻ ത്രൂ ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് അച്ചീവ്ഡ് ത്രൂ സാക്രമെന്റ്സ് ടു ബിക്കം വൺ ഇൻ ഗോഡ്. അതാണ് നമ്മൾ ഒരു ഒരു ദൈവകൃപ പ്രാപിച്ച ഒരു രഹസ്യാത്മ ജീവിതമാണ്, മിസ്റ്റിക്കൽ ലൈഫ് എന്ന് പറയുക. ഒരു രഹസ്യാത്മകമായ ജീവിതമാണ്. വി ഒബ്ടെയിൻ ത്രൂ ദ ഗ്രേസ് ഓഫ് ഗോഡ്, വി ആർ ഗെറ്റിംഗ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് അച്ചീവ്ഡ് ത്രൂ സാക്രമെന്റ്സ് ടു ബിക്കം വൺ ഇൻ ഗോഡ്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ത്രൂ സാക്രമെന്റ്സ്. ഫോർ വാട്ട്? ടു ബിക്കം വൺ ഇൻ ഗോഡ്, ദൈവത്തിൽ ഒന്നായിത്തീരുന്നതിന് വേണ്ടി. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, പിതാവേ ഇവർ തമ്മിൽ ഒന്നായി തീരണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ വലിയ ക്രൂസേഡ് നടത്തിയും പിന്നെ അങ്ങനെ വലിയ ബഹളം വെച്ചും എല്ലാരും അങ്ങനെ അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം കൗദാശിക കർമ്മങ്ങൾ മനുഷ്യൻ നല്ല അറിവോടും ബോധ്യത്തോടും കൂടി സ്വീകരിക്കുമ്പോഴാ പിതാവെ ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിൽ ഒന്നാകേണ്ടതിന്. ഇവരും തമ്മിൽ ഒന്നാകാൻ മഹാപുരോഹിത പ്രാർത്ഥന മുഴുവൻ നമ്മൾ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാല് ഈ കൗദാശിക കർമ്മങ്ങളെ പറ്റി തന്നെയാ അതിനകത്ത് പരാമർശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ലോകത്തിൽ കാണുന്ന കാണപ്പെടുന്ന കാര്യങ്ങൾ വിസിബിൾ മീൻസിലൂടെ ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ്, വി ആർ ഗെറ്റിംഗ് ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് ത്രൂ ദി വിസിബിൾ മീൻസ്. അത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നമ്മൾ തുടങ്ങിയപ്പോഴൊക്കെ തുടർച്ചയായിട്ട് പറയുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് വിശുദ്ധ കുദാശയിലൂടെ നമ്മൾ ദൈവ കൃപ പ്രാപിക്കുന്നു. ഫോർ വാട്ട്? ടു ബിക്കം വൺ ഇൻ ഗോഡ്. അത് ദൈവവുമായിട്ട് ഒന്നായിട്ട് തീരുന്നതിന് വേണ്ടി ഈ കുദാശകൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കുകയാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ക്രിസ്തുവിനുള്ള ഒരു ഒരു മിസ്റ്റിക്കൽ ലൈഫാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ജീവിതം ആരംഭിച്ച് അവന്റെ ജീവിതം അവസാനിക്കുന്നിടം വരെയും ഈ കുദാശകൾ സ്വീകരിക്കാനായിട്ട് സാധ്യതകൾ നമുക്കുണ്ട്. ജനിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ മാമോദീസ സ്വീകരിക്കാനായിട്ട് പാപം ചെയ്തു പോയി എന്ന് തോന്നുമ്പോഴെല്ലാം വിശുദ്ധ കുമ്പസാരം നടത്താനായിട്ട് കർത്താവിന്റെ ശരീരത്തിൽ എല്ലാ കുദാശകളും നമ്മളടുത്ത ഒരു കാര്യത്തിൽ 52-ാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് കുദാശകളുടെ രാജ്ഞി വൈ ദ സാക്രമെന്റ് ഓഫ് സാക്രമെന്റ്സ് ഹോളി കുർബാന ഇസ് കോൾഡ് ദ ക്യൂൻ ഓഫ് സാക്രമെന്റ്സ് എന്നാണ് പറയുന്നത്. കുദാശകളുടെ കുദാശകളുടെ രാജ്ഞി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അടുത്ത് നമ്മൾ പഠിക്കുക. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അതിനുശേഷം വിവാഹിതനാകണമെന്ന് ആ ഒരു നൽവരമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് വരുവാൻ പുരോഹിതനാകാനായിട്ട് ദൈവവിളി ഉണ്ടെങ്കിൽ പട്ടത്വം സ്വീകരിക്കേണ്ട കോണം. രോഗികളായിരിക്കുന്ന സമയത്ത് രോഗീലേപനം, അനോയിൻമെന്റ് ഓഫ് ദി സിക്ക് എത്രയോ പ്രാവശ്യം വേണമെങ്കിലും സ്വീകരിക്കേണ്ട കോണം. എല്ലാം എല്ലാം ഉള്ള ദൈവകൃപ നമുക്ക് ഈ കുദാശകളിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ ദൈവകൃപ ലഭിക്കേണ്ട കോണം. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് സാക്രമെന്റ്സ് അതിനു വേണ്ടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് ഈ കുദാശ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ച് ഇങ്ങനെയെന്ന് പിന്നീട് ആവർത്തിക്കപ്പെടാത്ത കുദാശകൾ മൂറാൻ നമ്മൾ കണ്ടതായ കാര്യമാണ്. ആവർത്തിക്കപ്പെടാത്ത കുദാശകൾ മാമോദീസയും മൂറോനും പട്ടത്തവും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ആവർത്തിക്കാവുന്നതായ കാര്യങ്ങളാണ്. പറഞ്ഞാൽ വിവാഹ ജീവിതം വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ബാധിച്ചുമായിട്ട് ചിന്തിക്കുകയില്ലെന്നും എനിക്കറിയാം. ആ അർത്ഥത്തിലും അല്ല സംസാരിക്കുക. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ പൂർത്തീകരിക്കുവാൻ കൊണ്ടും ഉള്ള എല്ലാ ദൈവകൃപകളും ഈ കുദാശകളിലൂടെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതായ കാര്യമുണ്ട്. അതാണ് കുദാശിക ജീവിതം. What is meaning of sacrament life? It is mystical life in Christ. We obtain through the grace of God, which is achieved through the sacraments to become one in God. എന്നുള്ളത് വിശുദ്ധ കുദാശയിലൂടെ ദൈവകൃപ പ്രാപിച്ച് ദൈവീ ഐക്യത്തിൽ ക്രിസ്തുവിലുള്ള രഹസ്യാത്മക ജീവിതമാണ് കുദാശ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് പറയും. അടുത്തതായിട്ട് which is the sacrament of sacraments or the cure of sacraments. എന്താണ് കുദാശകളുടെ കുദാശ അഥവാ കുദാശകളുടെ രാജ്ഞി എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിക്കുക. പറയുന്നത് വിശുദ്ധ കുർബാനയാണ് കുദാശകളുടെ രാജ്ഞി. മറ്റു കുദാശകളും ആചാരാനുഷ്ഠാനങ്ങളും ഈ വിശുദ്ധ കുദാശ അനുഭവിക്കുന്നതിനോ അനുഷ്ഠിക്കുന്നതിനോ വേണ്ടിയുള്ള ഒരുക്കമോ അല്ലെങ്കിൽ ഇത് അവയെ പൂർത്തീകരിക്കുന്നുള്ള കർമ്മമോ ആയിരിക്കും. ആയതിനാൽ പൂർണ്ണതകളുടെ പൂർണ്ണത, കുദാശകളെ പൂർത്തീകരിക്കുന്നത് എന്ന് വിശുദ്ധ കുർബാനയെ നമ്മുടെ ഒരു പിതാവാണ് മൂശേ ബർക്കീഫ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നതാണ്. കുദാശകളെ പൂർത്തീകരിക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണതകളുടെ പൂർണ്ണത എന്ന് പറയുന്നത്, കുദാശകളെ പൂർണ്ണത എന്ന് പറയാറുണ്ട്. ആ പൂർണ്ണതകളെ പൂർണ്ണമാക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതായത് കുദാശകളെ എല്ലാം പൂർത്തീകരിക്കുന്നത് വിശുദ്ധ കുർബാനയാണെന്ന് പറയും. എല്ലാ കുദാശകളും സ്വീകരിച്ചിട്ട് അതോടൊപ്പം വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് ലഭ്യത നമുക്കുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ വിശുദ്ധ കുർബാനയാണ് എല്ലാ കുദാശകളുടെയും രാജ്ഞി. വാട്ട് ഈസ് ദ ക്വീൻ ഓഫ് സാക്രമെന്റ്സ് എന്നൊരു ചോദ്യം വന്നാൽ ഇറ്റ്സ് ദ ഹോളി കുർബാന. എവരി അതർ സാക്രമെന്റ്സ് ആൻഡ് വേർഷിപ്പ് ആർ ഫോർ പ്രിപ്പയറിംഗ് അവർ ടു റിസീവ് ദിസ് ഹോളി സാക്രമെന്റ് ഓർ ആക്ഷൻ ടു മേക്ക് ഇറ്റ് കംപ്ലീറ്റ്. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നത് ആണ് മറ്റുള്ള കുദാശകളെല്ലാം കേട്ടോ. അത്രയ്ക്ക് പ്രാധാന്യമാണ്. നിങ്ങളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, ഞായറാഴ്ച നമുക്കിപ്പോ അമേരിക്കയിലായതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ വിശുദ്ധന്മാരുടെ പെരുന്നാളുകളൊക്കെ ആചരിക്കുന്നത്. സത്യത്തിൽ വിശുദ്ധന്മാരുടെ പെരുന്നാളുകളൊക്കെ അതാത് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഡേറ്റുകളിൽ തന്നെ ആചരിക്കേണ്ടതാണ്. ഞായറാഴ്ച സത്യത്തിൽ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിന് മേളിൽ ഒരു സംഭവം ഇല്ല, അതിന് മേളിൽ ഒരു പെരുന്നാളുമില്ല. പെരുന്നാളുകളുടെ പെരുന്നാളാണ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം. അത് മറ്റെല്ലാം കുറവുള്ളതാന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ പറയുന്നത്. പെരുന്നാളുകളുടെ പെരുന്നാളാണ് വിശുദ്ധ കുർബാന, കർത്താവിന്റെ പുനരുദ്ധാനം. അതിനെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഞായറാഴ്ച. അത്ര പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. വിശുദ്ധ കുർബാന ഞായറാഴ്ച നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സാഹചര്യം വെച്ചാൽ നമ്മളിവിടെ നടത്താറുണ്ട്, എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാളുപരി ഞായറാഴ്ച വിശുദ്ധ കുർബാന മാത്രമാണ്, ജംത മാത്രമാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ പുനരുദ്ധാനം അതിലൂടെയുള്ള രക്ഷണീയമായിരിക്കുന്ന കർമ്മപദ്ധതികളെ മാത്രമാണ് ഓർക്കേണ്ടത്. അതാണ് കുദാശകളുടെ കുദാശ, അല്ലെങ്കിൽ കുദാശകളുടെ രാജ്ഞി എന്ന് വിശുദ്ധ കുർബാനയെ പറയുന്നത്. അപ്പൊ മറ്റു കുദാശകളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടിയോ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയോ ഉള്ള ഒരുക്കമായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം വിശുദ്ധ കുംഭസാരം, വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടുള്ള മാമോദീസായുടെ പൂർത്തീകരണം വിശുദ്ധ കുർബാനയാണ്. പൂർവനഭിഷേകം സ്വീകരിച്ചാലും വിശുദ്ധ കുർബാനയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന, രോഗി ലേപനം സ്വീകരിച്ചാലും പാപമോചനവും കർത്താവിന്റെ ശരീരക്ഷമുള്ള സംസർഗവും ഉണ്ടാകണം. വിവാഹം കഴിക്കുന്നതിന് മുമ്പേ വിശുദ്ധ കുർബാന അനുഭവിക്കണം നിർബന്ധമാണല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏത് കുദാശകളെടുത്താലും പട്ടത്തും വിശുദ്ധ കുർബാന ചൊല്ലിയാണ് പൂർത്തീകരിക്കുന്നത്. അപ്പം എല്ലാം വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയോ അതിനുള്ള ഒരുക്കമൊക്കെ ആയിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് കുദാശകളുടെ കുദാശ, അല്ലെങ്കിൽ കുദാശകളുടെ രാജ്ഞി എന്ന് വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇനി അത് പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ മതി. അത് മാത്രം സൂചിപ്പിക്കുന്നു. മൂശ ബർ കീഫ ഞാൻ പറഞ്ഞല്ലോ, ഈ പിതാവാണ് ഇതിനെ കുദാശകളെ പൂർത്തീകരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. വിച്ച് കംപ്ലീറ്റ് ദ സാക്രമെന്റ്സ് എന്നുള്ളത്. പന്ത്രണ്ടാമത്തെ 13-ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുദാശകളുടെ അടിസ്ഥാനം എന്ത് എന്ന് പറയുകയാണ്. എന്താണ് വിശുദ്ധ കുദാശകളുടെ അടിസ്ഥാനം എന്താണ്, എന്തുകൊണ്ടാണ് വിശുദ്ധ കുദാശകൾ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ത്? ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ സാക്രമെന്റ്സ് വിച്ച് വി കോൾ ആസ് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്, അൺലിമിറ്റഡ് ലവ് ഫോർ മാൻകൈൻഡ് ആൻഡ് ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ആസ് മാൻ ടു ഫുൾഫിൽ ദാറ്റ് ലവ്. ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം ഗോഡ്സ് അൾട്ടിമേറ്റ് ലവ് കേട്ടോ. ഒരൊറ്റ വാക്കിൽ എഴുതി കഴിഞ്ഞാൽ ഇതാണ് ഗോഡ്സ് അൾട്ടിമേറ്റ് ലവ്. ഒരു സെന്റൻസിൽ എഴുതാൻ പറഞ്ഞാൽ ദ മിസ്റ്ററീസ് ഇസ് ഗോഡ്സ് അൾട്ടിമേറ്റ് ലവ് ഫോർ മാൻകൈൻഡ് ആൻഡ് ദി ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ആസ് മാൻ ടു ഫുൾഫിൽ ദാറ്റ് ലവ്. എങ്ങനെയാ അൾട്ടിമേറ്റ് ലവ്? അതിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇൻകാർണേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ, അൾട്ടിമേറ്റ് ലവ് ആൻഡ് ഇൻകാർണേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. കുദാശകളെന്ന് നാം വിളിക്കുന്ന ദിവ്യ രഹസ്യങ്ങളുടെ അടിസ്ഥാനം ദൈവത്തിന്റെ അളവറ്റ മനുഷ്യ സ്നേഹവും തൽഫലമുണ്ടായ മനുഷ്യാവതാരവും അത്രേ. ദൈവത്തിന്റെ സ്നേഹം, അതിൽ നിന്നുണ്ടായ മനുഷ്യാവതാരം. നമ്മൾ മുമ്പേ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിന് ശേഷമുള്ള 15 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്, സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 3:15 ഓൺവേർഡ്സ് പ്ലീസ്.
അവരിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവരിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
സുവിശേഷം 3:16 വാക്യം, ഇവിടുത്തെ ഏത് കൊച്ചു പിള്ളേരോട് ചോദിച്ചാലും ആ വാക്യം കാണാതെ പറയും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ശ്രേഷ്ഠമായ വാക്യം. ആ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനിലേക്ക് വെളിപ്പെടുത്തിയ ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ഗേവ് ഹിസ് സൺ ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂ എവർ ബിലീവ്ഡ് ഇൻ ഹിം ഷുഡ് നോട്ട് പെരിഷ് ബട്ട് ഹാവ് എവർ ലാസ്റ്റിംഗ് ലൈഫ്. ഈ വാക്യം ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ്, പ്രസംഗിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വാക്യമാണ്. അതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്ന ഇതാണ്, ദൈവത്തിന്റെ സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹം, ആ സ്നേഹം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മനുഷ്യാവതാരം. ഈ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന്റെ അളവറ്റ മനുഷ്യ സ്നേഹവും തൽഫലമായി ഉണ്ടായ മനുഷ്യാവതാരവുമാണ് ഈ കുദാശകളുടെ എല്ലാം അടിസ്ഥാനം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കാണാനായിട്ടുള്ളത്. ഇനി എന്താണ് വിശുദ്ധ മാമോദീസ എന്നുള്ളതും വിശുദ്ധ മാമോദീസ ക്രമത്തിലേക്ക് നമ്മൾ സാധാരണ നടത്തുന്ന മാമോദീസ ക്രമത്തിലേക്കും കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഇപ്രാവശ്യം പറയാൻ മിസ് ചെയ്തു പോയ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്കതിലേക്ക് കടക്കാം. ഞാന് മാമോദീസയുടെ വേദപുസ്തക അടിസ്ഥാനമൊക്കെ 3-4 ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് ഓഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം. ഞാനത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം നേരത്തെ, പക്ഷേ മറ്റിടങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്രാവശ്യം പറയാനായിട്ട് വിട്ടുപോയി എന്നെ ഒരു ചിന്ത. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിലാണ് മാമോദീസ സ്വീകരിച്ചത്, അതുകൊണ്ട് നമ്മളും 30-ാമത്തെ വയസ്സിലോ അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ 13-15 ഒക്കെ കഴിഞ്ഞിട്ട്. എനിക്ക് ആ കണക്ക് മനസ്സിലാകുന്നില്ല. യേശുക്രിസ്തു 30-ലാണെങ്കിൽ എല്ലാവരും 30-ൽ ഏക്കണം, ഇനി പോട്ടെ 15-ാണ് 15, അത്രയും പിടിക്കാം. അത് അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഇളാക്കുഞ്ഞായിട്ടിരിക്കുമ്പോ എന്തിനാ ബോധം വന്നിട്ട് ചെയ്താൽ പോരെ. യേശു ചെയ്തത് അതൊക്കെ ഞാൻ ഒത്തിരി ഒത്തിരി വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. യേശു ചെയ്തൊരു മാതൃക നമുക്ക് കാണിച്ചേക്കുമല്ലേ, അതുകൊണ്ട് യോഹന്നാൻ നൽകിയ സ്നാനം അതുപോലെ നമ്മളും അങ്ങനെയല്ലേ മാമോദീസ സ്വീകരിക്കേണ്ടതെന്ന ചോദ്യം ഞാൻ പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്തിനാണ് യോഹന്നാൻ സ്നാനം നൽകിയത്? യോഹന്നാൻ സ്നാനം നൽകിയത് ഒരിക്കലും നമ്മള് അതുപോലെ സ്നാനം സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലേ അല്ല. യേശുക്രിസ്തു സ്നാനം സ്വീകരിച്ചതുപോലെ, യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഒന്നും അല്ല യോഹന്നാൻ സ്നാനം നൽകിയത്. യോഹന്നാൻ സ്നാനം നൽകിയതിന് ഒരു വ്യക്തമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഉദ്ദേശം? യേശു തമ്പുരാൻ സ്നാനം ഏൽക്കാനായിട്ട് വരികയ യോഹന്നാന്റെ അരികിൽ. എന്നാൽ യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ യേശുക്രിസ്തു പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് യേശുവിന്റെ മേൽ, പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരികയാണ്. അപ്പോൾ മറ്റ് ഉള്ളവർക്ക് ആർക്കും സ്നാനം കൊടുത്തപ്പോൾ ഇല്ലാതിരുന്ന ഒരു വലിയ പ്രത്യേകത യേശുക്രിസ്തുവിന് സ്നാനം കൊടുത്തപ്പോൾ കണ്ടു. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട്, നീ സ്നാനം കൊടുക്കുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതും ആവർത്തിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കൊടുക്കുന്നവനാകും എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യോഹന്നാൻ സ്നാനം കൊടുക്കുകയാണ്. അപ്പൊ മറ്റ് പലർക്കും കൊടുത്തിട്ടും പരിശുദ്ധാത്മാവ് ഇറങ്ങിയില്ല. എന്നാൽ യേശുവിന് കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണത്തക്കവണ്ണം പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി. അത് ഞാനൊരു എക്സെപ്ഷണൽ കേസ് ആണ് എന്ത് പറഞ്ഞത്, പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് യോഹന്നാൻ കുറച്ചു നാളുകൂടെ സ്നാനം കൊടുത്തു നോക്കി, ആർക്കെങ്കിലും ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ പരിശുദ്ധാത്മാവ്, ആർക്കും ഇറങ്ങിയില്ല. അവസാനം യോഹന്നാൻ തടവിലായി കഴിഞ്ഞപ്പോ രണ്ട് ശിഷ്യന്മാരെ വിട്ടു യേശുവിന്റെ അടുത്ത്, എന്നിട്ട് പറഞ്ഞു, വരാനുള്ളവൻ നീ തന്നെയാണോ, മെസ്സിഹ നീ തന്നെയാണോ, അതോ ഞങ്ങൾ വേറൊരുത്തിനെ കാത്തിരിക്കാനും? അപ്പൊ ദൈവത്തിന്റെ വചനവും അവിടെ തന്നെ കേട്ടതാണ്. പുത്രനാം ദൈവത്തെ യോഹന്നാൻ തൊട്ടു, പിതാവാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു. പിതാവാം ദൈവത്തിന്റെ ശബ്ദം പറയുക, ഇതാ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ ഇവനെ ശ്രദ്ധിപ്പി എന്ന് പറയുക. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വദൈവവും വെളിപ്പെട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ മാമോദീസയിൽ സംഭവിച്ചു. അത് വരുവാനുള്ള മെസ്സിഹയാണ് എന്ന്, യേശുക്രിസ്തു ആണ് എന്ന് ലോകത്തിന് വെളിവാക്കുന്നതിന് വേണ്ടിയാണ്. യോഹന്നാൻ വീണ്ടും ഈ രണ്ട് ശിഷ്യന്മാരെ അയച്ചു. അപ്പോൾ യേശുക്രിസ്തു ഈ ശിഷ്യന്മാരോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ദരിദ്രർക്ക് സുവിശേഷം, ദത്തന്മാർക്ക് വിടുതൽ, ചികിടർക്ക് കേൾവി, കുരുടർക്ക് കാഴ്ച എന്നിങ്ങനെ യേശുക്രിസ്തു മറുപടി പറയുക. നിങ്ങളിങ്ങനെ കാണുകയും അറിയുകയും ചെയ്യുന്നതെല്ലാം യോഹന്നാനെ പോയി അറിയിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വളരണം, ഞാൻ കുറയണം എന്ന് പറഞ്ഞ് പിന്നീട് യോഹന്നാന്റെ ശിരസ് ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെ യോഹന്നാൻ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ യേശുക്രിസ്തു സ്നാനമേറ്റത് എന്തിന് എന്ന് പറയുന്നത് നമുക്ക് മാതൃകയായിട്ടല്ലേ അല്ല, നമുക്ക് മാതൃകയല്ല, നമ്മൾ അതല്ല മാതൃകയാക്കുന്നത്. യേശുക്രിസ്തു സ്നാനമേറ്റതല്ല നമ്മൾ മാതൃകയാക്കുന്നത്. കാരണം യേശുക്രിസ്തു സ്നാനമേറ്റത് വരാനുള്ള മെസ്സിഹ താൻ തന്നെയാണെന്ന് ലോകത്തിന് വെളിവാക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു സ്നാനമേറ്റത്. അതിന് യോഹന്നാൻ സ്നാനം കൊടുത്തത്. ആ സ്നാനം കുറവുള്ളതാ, ആ സ്ഥാനം കുറവുള്ളത്. ഞാനത് വായിപ്പിച്ചാണോ എനിക്കറിയത്തില്ല, ഒന്നുകൂടെ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തില് അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾനാടുകളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിലെത്തി എന്ന് പറയുന്ന വേദഭാഗം ഒന്ന് വായിച്ചു. ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ് ചാപ്റ്റർ നമ്പർ 19, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം ആദ്യം മുതൽ ആദ്യം തൊട്ട്.
അപ്പല്ലോസ് കോരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ച് തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ
നാമത്തിൽ സ്നാനം മതി. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞേക്കുന്നേ, യോഹന്നാന്റെ സ്നാനം ഏറ്റവരാ. പൗലോസ് പറയും യോഹന്നാൻ മാനസാന്തര സ്നാനം അത്ര കഴിപ്പിച്ചു തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അതായത് മാനസാന്തര സ്നാനം കൊടുത്തു യേശുവിൽ വിശ്വസിക്കാനായിട്ട് പറയുകയാണ്. അപ്പൊ യേശു സ്വീകരിച്ച സ്നാനമല്ല, എന്താ യേശു സ്വീകരിച്ച സ്നാനം? യോഹന്നാന്റെ സ്നാനം മറ്റൊരർത്ഥത്തിന് വേണ്ടിയുള്ളതാണെന്ന് പൗരസ്ലിക പറയുക. അവരെ പിന്നീട് പിടിച്ചു മുക്കുകയും ചെയ്തു. അപ്പൊ ഈ യോഹന്നാന്റെ സ്നാനം, യോഹന്നാന്റെ സ്നാനം എന്നും പറഞ്ഞ് എവിടെയെങ്കിലും തോട്ടിലും ആറ്റും പോയി മുങ്ങരുത്. അങ്ങനെ മുങ്ങുന്നുണ്ടോ എല്ലാത്തിനെ പിടിച്ച് ഒന്നുകൂടെ മുക്കണം. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ മൗനം സ്വീകരിച്ചതാണെങ്കിൽ പിന്നീട് നമ്മൾ തെറ്റി അവിടെ പോയിട്ട് വന്നാലും ഉപസാരിച്ച് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞത് വാട്ടർ ബാപ്റ്റിസം യോഹന്നാൻ കൊടുത്തതല്ല സംഭവം. യോഹന്നാൻ കൊടുത്തത് യേശുക്രിസ്തു മെസ്സിഹയാണെന്ന് ലോകത്തിന് വെളിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ പാപം, നീതി, ന്യായവിധി ബോധം നമുക്കുണ്ടാകും എന്ന് പറഞ്ഞ പോലെ തന്നെ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകും, തിരിച്ചറിവുകൾ നമുക്കുണ്ടാകാം. തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കുക. യോഹന്നാൻ കൊടുത്ത സ്നാനം യേശുക്രിസ്തു നമുക്ക് മാതൃക തന്നതല്ല, ജീസസ് ക്രൈസ്റ്റ് ഈസ് മെസ്സായ എന്ന് ലോകത്തിന് വെളിവാക്കുന്നതിന് വേണ്ടിയാണ്. അതോടുകൂടി അത് കഴിഞ്ഞു. നമുക്ക് സ്വീകരിക്കാനുള്ളത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് പൗലോസ് ശ്ലീഹ എഫേസോസിലെ ജനങ്ങൾക്ക് പിന്നെയും കൊടുത്തത്. അതുകൊണ്ട് യോഹന്നാന്റെ സ്നാനം എന്നും പറഞ്ഞ് ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ദൈവം അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണമേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം. എന്താണ് വിശുദ്ധ മാമോദീസ എന്നാണ് ഈ മാമോദീസയിൽ ആദ്യത്തെ നമുക്ക് പഠിക്കാനാണ്. വാട്ട് ഈസ് ബാപ്റ്റിസം? ഞാനത് വിശദാംശങ്ങളൊക്കെ നൽകിയത് കൊണ്ട് 10 പോയിന്റുകളിലായിട്ട് നമ്മൾ ഇവിടുന്നുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്ന് കാണും. ബാപ്റ്റിസം ഈസ് വാഷ് ആൻഡ് ക്ലീൻ, കഴുകി ശുദ്ധീകരണം എന്ന് പറയുക. ശരീരം, നമ്മുടെ ആത്മശരീരം, മനസ്സുകൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇതിനെ കഴുകി ശുദ്ധീകരിക്കുക. ഫസ്റ്റ് വൺ ഈസ് വാഷ് ആൻഡ് ക്ലീൻ. സെക്കൻഡ് വൺ ഈസ് എന്ററിങ് ഇൻ ടു എ ന്യൂ ലൈഫ്, പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം. പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം, അതായത് പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള ജീവിതം. പുതിയ ജീവിതം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള ജീവിതം. അതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം എന്നെടുക്കാവ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അതിന്റെ 4-4 വാക്യങ്ങൾ.
അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുറിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ.
അവന്റെ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ ജീവന്റെ പുതുക്കം. എന്താ അവന്റെ മരണത്തിന് സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന് സാദൃശ്യത്തോട് ഏകീഭവിക്കും. മമോദിശ സംഭവിക്കുന്നതാണ് യേശുക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെടുന്നു, അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നു. അതാ പുതിയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ഇച്ഛയോ നമ്മുടെ ചിന്തയോ ഒന്നുമല്ല. ദൈവം അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് റോമാലേഖനത്തിൽ നിന്നുള്ള വാക്യങ്ങള്. 9-ാം അധ്യായം 10-ാം വാക്യം വായിച്ചതാണ്, റിബക്കയും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഏകനാണ് ജർപ്പം തിരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം. അതുകൊണ്ട് പ്രവൃത്തി ഒന്നുമില്ല. 15-ോ 13-ോ ആയി കഴിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് ചെയ്തേക്കാവെന്നും പറഞ്ഞല്ല, പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ഉള്ള കുഞ്ഞിനെ മാമോദിസ മുക്കുന്നത്. കുഞ്ഞിനെ പ്രവൃത്തി നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം, എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചെങ്കിൽ അവന്റെ ഇഷ്ടം. അതാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഓർത്തഡോക്സുകാരെക്കാളും ഭംഗിയായിട്ട് ചെയ്യുന്ന വേറെ ഒരു കൂട്ടമില്ല. ഇത് പൂർണ്ണമായി അവൻ വിശുദ്ധ കുർബാനയും കൊടുത്ത്. ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരും അർത്തോമക്കാരും കത്തോലിക്കരും ഒക്കെ ആണെങ്കിലും വിശുദ്ധ കുർബാന കൊടുക്കാൻ പിന്നെ നോക്കിയിരിക്കും. നമ്മൾ പരിപൂർണമായി വിളിച്ചവന്റെ ഇഷ്ടം, നിന്നെ ഈ ലോകത്തിൽ ജീവൻ നിനക്ക് നൽകിയെങ്കിൽ ഇത് നിനക്ക് ഗിഫ്റ്റായിട്ട് തരാൻ ദൈവത്തിന്റെ മനസ്സാണെന്നാണ് നമ്മൾ പറയുന്നതിന്റെ ചെയ്യുന്നതിന്റെ അർത്ഥം. അതവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരണം. കൃപയാൽ എന്ന് നമ്മൾ പറയുമ്പോൾ രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണ്, അത് പ്രവൃത്തികൾ നിമിത്തമല്ല. ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് എന്ററിങ് ഇൻ ടു എ ന്യൂ ലൈഫ്, വി ആർ ഗെറ്റിംഗ് എ ന്യൂ ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. വി ആർ നമ്മളെ യേശു ക്രിസ്തുവിന്റെ മരണത്തോടും അവന്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുകയാണ്. യുണൈറ്റഡ് വിത്ത് ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാ പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് റീബേഴ്സ് ഫ്രം ദ ഹെവൻ. നമുക്ക് വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, ഒരു പുതിയ ജീവൻ നമുക്ക് നൽകുന്നു. അതിനോട് ചേർന്ന് വരുന്ന കാര്യം തന്നെയാണ് നമുക്കൊരു റീബേർത്ത് ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്നൊരു പുതിയ ജീവൻ ജീവിതം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത്. ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനം എന്നതിനെ മലയാളത്തിൽ പറയാം, ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനം. മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കഴുകി ശുദ്ധീകരണം. രണ്ട്, പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം. മൂന്ന്, ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനം. ഫസ്റ്റ് വൺ ഈസ് വാഷ് ആൻഡ് ക്ലീൻ, സെക്കൻഡ് വൺ ഈസ് എന്ററിങ് ഇൻ ടു എ ന്യൂ ലൈഫ്, തേർഡ് വൺ ഈസ് എ റീബർത്ത് ഫ്രം ദ ഹെവൻ, ഫോർത്ത് വൺ ഈസ് എ ഡ്രാഫ്റ്റിംഗ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്നു നിലച്ച് ഏകീഭവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന വാക്യമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 വാക്യങ്ങൾ. എന്റെ മാംസം തിന്നുകയും, സെയിന്റ് ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 53-54. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എന്നിലും ഞാൻ അവനിൽ, അബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ അബൈഡ് ഇൻ യു. അവൻ എന്നിലും ഞാൻ അവനിലും ചേർന്ന് വസിക്കുകയാണ്. ഇതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നാകണം എന്ന് പറയുന്ന യൂണിറ്റി ഇൻ ജീസസ് ക്രൈസ്റ്റ് ഓർ ഡ്രാഫ്റ്റിംഗ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതിനേക്കാൾ ശ്രേഷ്ഠമായ അർത്ഥത്തിലാണ് ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ് കേട്ടോ. നമ്മൾ ഒട്ടിച്ചു ചേർക്കപ്പെട്ടിരിക്കുക, കർത്താവിന്റെ ശരീരത്തോട് ചേർന്ന് ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ് എന്നുള്ളത്. നമ്മൾ ആ ഒട്ടിക്ക് ഒന്ന് 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 വായിച്ച് റോമൻസ് ചാപ്റ്റർ നമ്പർ കൊമ്പുകളിൽ ചിലതും അങ്ങനെ വായിക്കും.
കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്നോർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ
കണ്ണിതവും ദൈവം കാണുക. അവിടെ വായിക്കണമെന്നില്ല. അപ്പൊ ഈ കാട്ടൊലിവായിരുന്ന നമ്മളെ ഡ്രാഫ്റ്റ് എന്നൊരു വാക്യോ, ഡ്രാഫ്റ്റിംഗ് എന്നൊരു വാക്ക് കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിലും മനോഹരമായ ഒരു വാക്യം വേദവസ്ത്രത്തിലില്ല ഡ്രാഫ്റ്റിങ്ങിനെ പറ്റി പറയാം. ഇതാ കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവായ സ്വാഭാവികമായ കൊമ്പുകളോട് താതാത്മ്യപ്പെടുത്തുക. ഇവിടെ പറയുന്നത് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളാണ് കാട്ടൊലിവ് എന്ന് പറയുന്നത്. കാട്ടൊലിവ് എന്ന് പറയുന്നത് അതാ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ടില്ലേ, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്കല്ലാതെ തന്നെ അയച്ചിട്ടില്ല, ആട്ടിൻകൂട്ടത്തിലേക്ക് അയച്ചതാ. അവിടെ കണ്ടൊരു പട്ടിക്കുട്ടി നിൽക്കുന്നു, ആട്ടിൻകൂട്ടത്തിന്റെ ക്യാമ്പസിലൊരു പട്ടിക്കുട്ടി ഭയങ്കര മേടിച്ചോണ്ട് പോയി കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നല്ലോ. അപ്പോ എങ്ങനെയാ പട്ടിക്കുട്ടിക്ക് കിട്ടിയത്? ഈ ഡ്രാഫ്റ്റിംഗ് വഴിയായിട്ടാ, മനസ്സിലായോ? അതാ നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ കിടന്ന ഒന്നും അല്ലാതിരുന്ന നമ്മൾ പറയുന്നു, പിന്നെ എന്നാ പിന്നെ ബ്രാഹ്മണന്മാരാന്നൊക്കെ പറയുന്നു. നമ്മുടെ കളർ കണ്ട അതൊന്നും പറയത്തൊന്നുമില്ല, ബ്രാഹ്മണനാണ്. എന്തേലും ആട്ടെ, നമ്മളെ ഒട്ടിച്ചു ചേർത്തു. കാട്ടരിവായിരുന്ന നമ്മളെ ഈ വലിയ അനുഗ്രഹത്തിലേക്ക് ഒട്ടിച്ചു ചേർത്തു. ഞെളിയാതെ ഭയപ്പെടുക എന്ന് പറയുക. അപ്പോ ഡ്രാഫ്റ്റിംഗ് ഇൻ ടു ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. ആ വാക്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. അടുത്തത് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലും പൗരോഹിത്യത്തിലും പ്രവാചകത്തിലുമുള്ള പങ്കാളിത്തം, അതാണ് പാർട്ട്നർഷിപ്പ് വിത്ത് ജീസസ് ഇൻ ഹോളി റോയൽറ്റി പ്രീസ്റ്റ്ഹുഡ് ആൻഡ് പ്രൊഫറ്റ്ഹുഡ്. അത് ഇച്ചിരി വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. ഇന്ന് സമയം അവസാനിക്കുന്നത് കൊണ്ട് ചെറിയൊരാശയം മാത്രം പറഞ്ഞ് അവിടെ വിടാം. യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം, പൗരോഹിത്യം, പ്രവാചകത്വം, ഈ മൂന്ന് കാര്യങ്ങളുള്ള പങ്കാളിത്തം. അതായത് പഴയ നിയമ പുസ്തകം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാജാവും പ്രവാചകനും കൂടെ ഒരാൾക്കാകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പ്രവാചകനും പുരോഹിതനും കൂടെ ഒരാളായിരിക്കും, അല്ലെങ്കിൽ രാജാവും പുരോഹിതനും കൂടെ ഒരാളായിരിക്കും. മൂന്നും കൂടെ ഒരാളിൽ സംയോജിച്ച് ആരും നമ്മൾ കാണുന്നില്ല. നിങ്ങൾ പഴയ നിയമം മുഴുവൻ പരിശോധിച്ച് നോക്കുക. ഒന്നുകിൽ ഹീസ് കിങ് ആൻഡ് പ്രീ, അതർവൈസ് ഹീസ് കിങ് ആൻഡ് പ്രൊഫറ്റ്, അതർവൈസ് ഹീസ് പ്രൊഫറ്റ് ആൻഡ് പ്രീ. അല്ലെ, ഈ മൂന്ന് കാര്യം കൂടി, റോയൽറ്റി, പ്രീസ്റ്റ്ഹുഡ് ആൻഡ് പ്രൊഫറ്റ്ഹുഡ് എന്ന് പറയുന്ന മൂന്നും കൂടെ ഒരാളിൽ സംയോജിക്കപ്പെടത്തില്ല. എന്നാൽ ഇത് മൂന്നും കൂടെ സംയോജിക്കപ്പെട്ടതാണ് ആര്? യേശു ക്രിസ്തു. അതുകൊണ്ട് വിദ്വാമായ കാഴ്ച കൊണ്ട് കൊടുത്തപ്പോ എന്നാക്കെ കൊടുത്തെ, പൊന്ന് മീറ കൊന്തിരിക്കും. എന്താ മൂര എന്ന് നമ്മൾ പറയുന്നത്? മോരല്ല, മൂര എന്ന് പറയുന്നത് മീറ, മൂറോൺ, മൂറോൺ തൈലം. അത് ഞാൻ പറഞ്ഞിട്ടുള്ള, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഉത്തമഗീതത്തിൽ നിന്നുള്ള കാര്യം, ഒന്നാം അധ്യായം രണ്ടാം വാക്യം, പകർന്ന തൈലം പോലെ നിന്നാമം എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തു തന്നെ അനോയിൻമെന്റിനെ കാണിക്കുന്ന കാര്യമാണ്. എന്തൊക്കെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? പൊന്ന് രാജത്വം, മീറ എന്ന് പറയുന്നത് പ്രവാചകത്വം, കുന്തിരിക്കം എന്ന് പറയുന്നത് പൗരോഹിത്യം. ഈ മൂന്ന് കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുക. പൊന്ന്, മീറ കുന്തിരിക്കം, ഇത് മൂന്ന് യേശുക്രിസ്തുവിൽ ഒന്നായി തീർന്നു എന്ന് പറഞ്ഞാൽ ഇവൻ ഈസ് ദ അനോയിന്റഡ് വൺ. ഇതിലും വലിയൊരു തെളിവ് വേറൊന്നും വേണ്ട. അപ്പൊ അത് നമുക്ക് ഇത്ര വിശദമായിട്ട് നമുക്ക് പഠിക്കാം അടുത്ത ആഴ്ചയിൽ. ഞാൻ തൽക്കാലം അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും കൂടി യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. അത് അതിലുള്ള പങ്കാളിത്തം നമുക്ക് ലഭിക്കുക വിശുദ്ധ മാമോദീസയിലൂടെ. പൗരോഹിത്യം, പ്രവാചകത്വം, രാജത്വം, ഈ മൂന്ന് കാര്യങ്ങൾ, പാർട്ണർഷിപ്പ് വിത്ത് ജീസസ് ഇൻ ഹോളി റോയൽറ്റി, പ്രീസ്റ്റ്ഹുഡ് ആൻഡ് പ്രൊഫറ്റ്ഹുഡ്. അടുത്ത ആഴ്ച ഞാൻ വിശദമായിട്ട് പറയാം. അഞ്ച് കാര്യങ്ങളാണ് വാട്ട് ഈസ് ബാപ്റ്റിസം എന്നുള്ളതിൽ കണ്ടത്. പത്ത് കാര്യങ്ങളുള്ളതിൽ അഞ്ച് കാര്യങ്ങൾ കണ്ടു. ഫസ്റ്റ് വൺ ഈസ് വാഷ് ആൻഡ് ക്ലീൻ, സെക്കൻഡ് വൺ ഈസ് എന്ററിംഗ് ഇൻ ടു എ ന്യൂ ലൈഫ്, തേർഡ് വൺ ഈസ് എ റീബർത്ത് ഫ്രം ദി ഹെവൻ, ഫോർത്ത് വൺ ഈസ് എ ഡ്രാഫ്റ്റിംഗ് ഇൻ ടു ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഫൈവ് എ പാർട്ട്ണർഷിപ്പ് വിത്ത് ജീസസ് ഇൻ ഹിസ് റോയൽറ്റി, പ്രീസ്റ്റ്ഹുഡ് ആൻഡ് പ്രൊഫറ്റ്ഹുഡ്. കഴിവ് ശുദ്ധീകരണം, പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം, ഉയരത്തിൽ നിന്നുള്ള ജനനം, ക്രിസ്തു ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടൽ, ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലും പൗരോഹിത്യത്തിലും പ്രവാചകത്വത്തിലുമുള്ള പങ്കാളിത്തം എങ്ങനെയാണ്. ഈ അവസാനം പറഞ്ഞ കാര്യം ഒരല്പം കൂടി വിശദമായിട്ട് കണ്ടിട്ട് ബാക്കി അഞ്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യാം.
നാളെ ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് നമ്മുടെ എസ് എ കോമ്പറ്റീഷൻ നടക്കുകയാണ്. എല്ലാ പള്ളികൾക്കും അതിനുള്ള ഇൻഫർമേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പള്ളിക്ക് കിട്ടാതുണ്ടെങ്കിൽ എനിക്കത് ഇമെയിൽ ചെയ്യുക, എന്നെ ഒന്ന് വിളിക്കുകയോ ചെയ്യുക. നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഹാഫ് ആൻ അവർ പേപ്പർ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കറുത്ത മഷിയിൽ എഴുതുക, കറുത്ത ഇങ്ക് ഉപയോഗിക്കണം. അതുപോലെ നമുക്ക് എസ് എ കോമ്പറ്റീഷന് പ്രൈസസ് ഉണ്ട്, ക്യാഷ് പ്രൈസസ് ആണ്. എല്ലാം ഫസ്റ്റ് സെക്കൻഡും തേർഡും വളരെ നല്ല പ്രൈസസ് ആണ്. പിന്നെ അത് കൂടാതെ 5 കൺസലേഷൻ പ്രൈസസും ഉണ്ട്. വളരെ ഭംഗിയായിട്ട് എല്ലാവരും എഴുതാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതിനുവേണ്ടിയുള്ള ആശംസകൾ നേരുന്നു. ഭംഗിയായിട്ട് നടക്കത്തില്ല.
പിന്നെ അച്ഛനുണ്ടോ? അതോ വരണമെങ്കിലും പറയാനില്ലെങ്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അച്ഛനുണ്ടോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായി ഉത്തരാജയം ശ്രീബായൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ളതിന് കുടിയിരുപ്പിന് ഫലങ്ങളായി ചമച്ചുകൊള്ളണമേ. ദൈവമായ ഭർത്താവെ, നേരോഗ്യം കാലോഗ്യം എല്ലാ സമയത്തും നന്ദി. നിന്റെ ദൈവത്തിന്റെ ഇറങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. മറിച്ചും ഓർവീർത്ത പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗോസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ ഈ കൂട്ടായ്മയോടും എം വി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
Thank you, sir.
Okay, good night, Danny.
Good night.